ദൈവത്തിന് സ്തോത്രം. തുറന്ന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പി സി ചെറിയൻ അവർകൾ ദൈവജനത്തിൽ നിന്ന് സംസാരിക്കുവാൻ പോവുകയാണ്. കർത്താവിന്റെ ദാസൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ദൈവസഭയുടെ ചർച്ച് ഗ്രോത്തിന്റെ പ്രസിഡന്റായിട്ട് പ്രശസ്തമായിട്ടുള്ള സേവനം അനുഷ്ഠിച്ചു വരുന്നു. അദ്ദേഹം ഇവിടെ കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങും ശക്തമായിട്ടുള്ള ദൈവത്തിന്റെ ആലോചന അറിയിക്കുന്ന ദൈവത്തിന്റെ ഭൃത്യനാണ്. എൻ്റെ പ്രിയ അനിയൻ സഹോദരൻ, ഞങ്ങൾ വെച്ചുച്ചിറ സഭയിലെ മെമ്പേഴ്സാണ്. ആദ്യകാലം മുതൽ തന്നെ കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. നമ്മളെല്ലാവരും ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുമെങ്കിൽ ദൈവം അദ്ദേഹത്തോട് സംസാരിച്ച കാര്യങ്ങൾ ഇവിടെ അദ്ദേഹം സംസാരിപ്പാൻ തക്കൊണ്ണടിയായി തീരും. കൊർന്നലിയോസിന്റെ ഭവനത്തിൽ പത്രോസ് അപ്പോസ്തോലൻ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനങ്ങൾ സംസാരിക്കുന്ന അവസരത്തിൽ ഇൻട്രഡക്ഷൻ സ്പീച്ചായിട്ട് അവിടെ കൊർന്നലിയോസ് പറഞ്ഞ കാര്യം ഇപ്രകാരമാണ്: നിന്നോട് ദൈവം സംസാരിച്ചത് കേൾക്കുവാൻ ഞങ്ങളെല്ലാവരും ഇവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നു. ദൈവം സംസാരിച്ചത് കേൾക്കുവാൻ ഇരിക്കുന്നു എങ്കിൽ ദൈവം സംസാരിക്കുന്നത് സംസാരിപ്പാൻ തക്കൊണ്ണവടിയായി തീരും. ഹല്ലേലൂയ. എല്ലാം ചേർന്ന് കർത്താവിന് മഹത്വം അർപ്പിക്കുക. നാം ദൈവത്തിന്റെ സന്നിധി പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്ന അവസരത്തിൽ കർത്താവിന്റെ ദാസൻ ഫാസ്റ്റർ പി സി ചെറിയൻ അവർകൾ മുൻപോട്ട് വന്ന് ദൈവത്തിന്റെ ആലോചന അറിയിക്കും.
ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതവും സന്തോഷപ്രദവുമായിരിക്കുന്ന ഈ നല്ല രാത്രിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ ഭയത്തോടും വിറയലോടുമാണ് ഇന്ന് രാത്രി ഞാൻ ഈ മാന്യ സദസ്സിൻ്റെ മുമ്പിലായിരിക്കുന്നത്. ഒരിക്കലും അർഹതയില്ലാത്തൊരു സ്ഥാനത്ത് ഇന്ന് രാത്രി വിലപ്പെട്ട അഭിഷക്തന്മാരുടെ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കാൻ ലഭിച്ച ഈ അവസരം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു പദവിയായി ഞാൻ കണക്കാക്കുകയും എനിക്ക് ഈ വിലപ്പെട്ട അവസരം ഒരുക്കിത്തന്ന ദൈവസഭയുടെ ആദരണീയനായ ഓവർസിയർ എൻ്റെ ഗുരുനാഥം കൂടിയായിരിക്കുന്ന റവൻഡ് പി ജെ ജെയിംസ് സാറിനും ബഹുമാന്യ സ്റ്റേറ്റ് കൗൺസിലിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. ഈ മഹായോഗത്തിൻ്റെ ദൈവസഭയുടെ 90th ജനറൽ കൺവെൻഷൻ്റെ അതിലുപരി ഇന്ത്യയിൽ സുവിശേഷത്തിൻ്റെ വിത്ത് പാകിയ റോബർട്ട് കുക്കവറുകളുടെ 100th വാർഷിക കൺവെൻഷൻ കൂടെയായിരിക്കുന്ന ഈ കൺവെൻഷൻ്റെ പ്രഥമ രാത്രിയിൽ ദൈവവചനം പറയുവാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഈ ശുശ്രൂഷയുടെ അധ്യക്ഷനായിരിക്കുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരന് തുല്യമായി ഞാൻ സ്നേഹിക്കുന്ന ദൈവസഭയുടെ അസിസ്റ്റന്റ് ഓവർസിയർ റവണ്ട് പി ജി മാത്യു സാർ അവരുകൾ, ദൈവസഭയുടെ ഓവർസിയർ റവണ്ട് പി ജെ ജെയിംസ് സാർ അവരുകൾ, ഇന്ത്യയുടെ റെപ്രസെൻറ്റീവും ഞാൻ പ്രതിതുല്യം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എൻ്റെ എല്ലാ വളർച്ചയ്ക്കും വേണ്ടി എനിക്കുവേണ്ടി പ്രാർത്ഥിക്കുന്ന ബഹുമാന്യ കെ സി ജോൺ സാറ്, നമ്മുടെ മുൻ ഓവർസിയറും ഇപ്പോൾ കർണാടക റീജൻ്റെ ചുമതല വഹിക്കുന്ന കർത്താവിൽ ബഹുമാനായ റവണ്ട് എം കുഞ്ഞപ്പി അവരുകൾ, സ്റ്റേറ്റ് കൗൺസിൽ സെക്രട്ടറി മാത്യു കെ പിലിപ്പ് അവരുകൾ, ജോയിൻറ്റ് സെക്രട്ടറി തോമസ് എം പുളിവേലി അവരുകൾ, ഫീൽഡ് സെക്രട്ടറി ഇ പഞ്ചറിയാൻ അവരുകൾ, വിദേശ രാജ്യത്തു നിന്നായി വന്നിരിക്കുന്ന അനുഗ്രഹ ദൈവദാസന്മാർ പ്രൊഫസർ സുശീൽ മാത്യു, ബ്രദർ റോയി മേപ്ര, അതെ ഐസക് സൈമൻ സാറ്, ഇവിടുത്തെ സ്റ്റേറ്റ് ബോർഡ് മെമ്പേഴ്സ്, പ്ലാനിംഗ് ബോർഡ്, അനുഗ്രഹീത ഡിസ്ട്രിക്ട് പാസ്റ്റർമാർ, എൻ്റെ സഹപാഠന്മാരായ കൂട്ടുവേലക്കാർ, ഗായക സംഘം ബോംബെയിൽ നിന്ന് വന്നിരിക്കുന്ന ബഹുമാന്യ ദൈവദാസൻ പാസ്റ്റർ ബി ഒ വർഗീസ് അവർകൾ, ഡിപ്പാർട്ട്മെൻ്റ് ഹെഡ്സുകൾ, കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നുമായി വന്നിരിക്കുന്ന ബഹുമാന്യ ദൈവജനം, ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സെക്രട്ടറിമാർ, ബില്ലിബിസ് ബോർഡിൻ്റെ പ്രസിഡൻ്റ്, സെക്രട്ടറി, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നായിരിക്കുമ്പോൾ ഈ രാത്രി ചിന്തയ്ക്ക് ആധാരമായി നമ്മുടെ തീമിനോട് ബന്ധപ്പെട്ട് നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ പിന്നെയും ഞങ്ങളെ ജീവിപ്പിക്കുകയില്ലയോ എന്ന വചനത്തോട് ചേർന്ന് 2 വാക്യങ്ങൾ ഇവിടെ വായിക്കുന്നു. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 24:11-12 യഗസ്കീൽ പ്രവാചകന്റെ പുസ്തകം 37:1-11 വാക്യങ്ങളും ഈ പ്രഥമ രാത്രി ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് വായിക്കാം. വേദപുസ്തകമുള്ള എല്ലാവരും ആ വേദഭാഗങ്ങൾ തുറന്ന് വായിക്കുമ്പോൾ മൈക്കിലൂടെ ദൈവദാസന്മാർ വായിച്ച് സഹായിക്കുമല്ലോ.
മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കുക, കൊലയ്ക്കായി വിറച്ചു കൊണ്ടു ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക. ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവന് ഗ്രഹിക്കുകയില്ലയോ? നിന്റെ പ്രാണനെ കാക്കുന്നവൻ അറിയുകയില്ലയോ? അവൻ മനുഷ്യന് പ്രവർത്തിക്ക് തക്കവണ്ണം പകരം കൊടുക്കുകയില്ലയോ?
യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37 അധ്യായം 1-10 വരെ കൂടെ വേഗത്തിൽ വായി.
യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവരുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയും വരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവെ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് പ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി. അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ തൊക്ക് പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിൽ ഇല്ലായിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കാം. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ചു, ഏറ്റവും വലിയ സൈന്യമായി നിവർന്ന് നിന്നു.
ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, നിന്റെ അഭിഷക്തൻ പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്ത് ശക്തമായ ദൂത് നൽകിയ ഈ മഹായോഗത്തിന്റെ 2 മെസ്സേജായി നിരാത്രി വായിച്ച വചനം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിന്റെ ജനത്തോട് അങ്ങ് സംസാരിക്കണമേ. ദൂതിന്റെ പ്രകാശനങ്ങളെ തടയുന്ന എല്ലാ മുൻവിധികളെ, എല്ലാ ദുഷ്ടവ്യാപാരങ്ങളെ, ഇരുട്ടിന്റെ മറപിടിച്ച് ഒളിഞ്ഞും തെളിഞ്ഞും വ്യാപരിക്കുന്ന എല്ലാ അഭിചാര ശക്തികളെ അധികാരം പ്രാപിച്ച യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി നിർവീര്യമാക്കുന്നു. ഈ ശബ്ദപരിധി യഹോവയ്ക്ക് വിശുദ്ധമായി തീരട്ടെ. മുഴുമകുത്വം അങ്ങയ്ക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ വിശുദ്ധ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കുമല്ലോ. ഞാനിപ്പോൾ പറയുന്നൊരു കാര്യം ഇവിടെ ഓർപ്പിക്കുന്നു, ഏത് യോഗത്തിലും പുരുഷാരത്തെ അല്ല ദൈവം ശ്രദ്ധിക്കുന്നത്, ഇതിനകത്ത് ഒറ്റപ്പെട്ട ചിലരെ കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്. ഒരിക്കലും എന്റെ യേശു യെരിഹോവിന്റെ തെരുവിലൂടെ കടന്നു പോകുകയാണ്. വലിയ പുരുഷാരം അവനെ അനുതാപനം ചെയ്യുകയാണ്. ഇന്നലകളിൽ പ്രാപിച്ച വിടുതൽ ഓർത്ത് യേശുവിനെ മഹത്വപ്പെടുത്തി മുൻപോട്ട് പോകുമ്പോൾ പുരുഷാരത്തിന്റെ ആരാവാരങ്ങളുടെ ഇടയിൽ ഒരു ഒറ്റപ്പെട്ടവന്റെ നിലവിളി എന്റെ യേശു കേട്ടു. അർത്ഥ പേരില്ലാത്തൊരു മനുഷ്യനാണ്. അവന്റെ പേര് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന തീമായിയുടെ മകനായ ബെർത്തിമായി എന്ന, ബെർത്തിമായി എന്ന വാക്കിന്റെ അർത്ഥം തീമായിയുടെ മകൻ എന്ന, തീമായിയുടെ മകനായ തീമായിയുടെ മകൻ എന്ന് മാത്രമേ അവന് പേരുള്ളൂ. അർത്ഥം ഇവന് പേരിട്ടില്ലെന്നുള്ളതാണ്. ഇവന്റെ അപ്പൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വിളിച്ചു ഒളിച്ച തീമായി അങ്ങ് എന്നാ ഈ ചെറുപ്പക്കാരന് പേരിടാഞ്ഞ ഉത്തരം പറയും. 2 കണ്ണുമില്ലാത്ത ഈ പൊട്ടക്കണ്ണ് എന്നോ പേരിടാനാ? കണ്ണില്ലാത്തത് കൊണ്ട് അപ്പൻ പേരിട്ടില്ല, അമ്മ ഓമന പേര് വിളിച്ചില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്ന് അവഗണിച്ച് പരിഗണന കിട്ടാതെ വഴിയോര തിരക്കാനിരിക്കുമ്പോൾ നാട്ടുകാർ ചോദിച്ചു, ഈ കൊച്ചനേതാ? അവര് പറഞ്ഞു, അതാ തീമായിയുടെ മോന, തീമായിയുടെ മോന. നാട്ടുകാരിട്ട പേരാ ബെർത്തിമായി എന്നുള്ളത്. അപ്പനും അമ്മയും പേരിട്ടില്ല. ആരും പേരിടാതെ വീട്ടുകാരവഗണിച്ച, നാട്ടുകാരവഗണിച്ച ആ ചെറുപ്പക്കാരന്റെ ഒറ്റപ്പെട്ട നിലവിളി പുരുഷാരത്തിന്റെ ഇടയിലൂടെ യേശുനാഥന്റെ കാതുകളിൽ എത്തിയപ്പോൾ യേശു അവിടെ നിന്ന് പറഞ്ഞു, അവനെ വിളിച്ചേ, എനിക്ക് അവൻ ഇന്ന് രാത്രി ഒരു വിടുതൽ കൽപ്പിക്കാനുണ്ട്. ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു, 90th ജനറൽ കൺവെൻഷന്റെ പ്രാരംഭ രാത്രിയിൽ ആരും പരിഗണിക്കാതെ അവഗണിക്കപ്പെട്ടിരിക്കുന്ന ഒറ്റപ്പെട്ടവന്റെ നിലവിളി കേട്ട് ഇന്ന് രാത്രി അവനെ വിളിക്ക് എന്ന് പറയുന്ന യേശുവിന്റെ സ്വരം ഈ പന്തലിലുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ഒരു നിമിഷം കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ജീവിതങ്ങളെ വിവേചിക്കുമ്പോൾ, ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്, എല്ലാ കാലത്തും ഈ ഒറ്റപ്പെട്ടവരെ ശ്രദ്ധിക്കുന്നയാളാ. സമൂഹത്തിൽ
ആകെ നാലു പേരെ ഭൂമിയിലുള്ളൂ. നാലു പേര് ഭൂമിയിലുള്ളപ്പോൾ അപ്പൻ രാവിലെ യാത്ര ചോദിച്ച് ദൈവം പോകുമ്പോൾ വിശുദ്ധനായ അപ്പൻ, വൈകിട്ട് ദൈവം വരുമ്പോൾ പാപം ചെയ്ത അപ്പൻ, പാപം ചെയ്യാൻ മടിയില്ലാത്ത ഒരപ്പൻ, അപ്പന് പാപം ചെയ്യാൻ ഓശാന പാടുന്ന ഒരമ്മ, യാതൊരു നന്മയില്ലാത്തൊരു ചേട്ടൻ. അവനെ നോക്കി യഹോവയായ ദൈവം പറഞ്ഞു, എടാ കായിനെ, നീ നന്മ ചെയ്തിരുന്നെങ്കിൽ ഞാൻ നിന്നിൽ പ്രസാദിക്കുമായിരുന്നു. ശ്രദ്ധിച്ചേ, നന്മയില്ലാത്ത ചേട്ടൻ, പാപത്തിന് കൂട്ടുനിന്ന അമ്മ, പാപം ചെയ്യാൻ മടിയില്ലാത്ത അപ്പൻ, അങ്ങനെ ഒരു വീട്ടിൽ അരിഗണിക്കാൻ അനുകരിക്കാൻ ആരുമില്ല. ആരുമില്ലെന്ന് വിചാരിച്ച് തമ്പുരാൻ ഇറങ്ങി വരാതിരുന്നില്ല. അതിനകത്ത് ഒരുത്തൻ ഒറ്റയ്ക്ക് ദൈവത്തെ സേവിക്കാൻ തീരുമാനിച്ചു. ഒറ്റപ്പെട്ടവന് വേണ്ടി സ്വർഗം ഇറങ്ങി വന്നവനെ പ്രസാദിച്ചെങ്കിൽ ഇന്ന് രാത്രിയിലും ഭൂരിപക്ഷമല്ല ദൈവത്തിന് വിഷയം. ഒറ്റപ്പെട്ടവന്റെ നിലവിളി കേട്ട് അവന്റെ ആരാധന മധ്യ ഇറങ്ങി വരുന്ന ഒരു മഹാ ദൈവം ഇവിടെയുണ്ട്. വിശ്വാസമുള്ളവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. ഏതു കാലത്തും എന്റെ ദൈവം നോക്കുന്നത് ചില ഒറ്റപ്പെട്ടവരെയാ. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? കാലം കുറെ കൂടെ മുൻപോട്ട് പോയി, ജനസംഖ്യ വർദ്ധിച്ചു. നാലെന്നുള്ളത് 40ഓ 400ഓ 400,000ഓ 4 കോടിയോ ആയിക്കാണും, എനിക്കറിയത്തില്ല. പക്ഷെ അതിന്റെ നടുവിൽ ദൈവം തമ്പുരാൻ നോക്കി, ഒരുത്തൻ ഉണ്ടോ ദൈവത്തെ സേവിക്കുന്നത്? നോക്കിയപ്പോൾ പാപം പെരുകിയ ലോകത്തിൽ ഒരുത്തനെ ദൈവത്തിന് കിട്ടി. അവന്റെ പേര് ഹാനോക്ക് എന്ന. 4 കോടി ജനം പാപം ചെയ്തപ്പോൾ ഒരുത്തനെ ഉള്ളല്ലോ ആരാധിക്കാനെന്ന് വിചാരിച്ച് തമ്പുരാൻ ഇറങ്ങാതിരുന്നില്ല. ഒറ്റ ഒരുത്തിന് വേണ്ടി തമ്പുരാൻ ഇറങ്ങി വന്നു, അവന്റെ കൂടെ നടക്കാൻ തുടങ്ങി. ശ്രദ്ധിച്ചേ, പാപമില്ലാത്ത ലോകത്തിൽ നിഷ്പാപയുഗത്തിൽ തമ്പുരാൻ ആദാമിന്റെ അടുക്കൽ വൈകിട്ട് വന്ന് രാവിലെ പോകുമായിരുന്നു. പക്ഷെ പാപം പെരുകിയ ലോകത്തിൽ തമ്പുരാൻ ഹാനോക്കിന്റെ അടുക്കൽ വന്നിട്ട് തിരിച്ചു പോയില്ല. ഞാൻ ചോദിച്ചു, തമ്പുരാനെ, പാപമില്ലാത്ത ലോകത്തിൽ പോലും വൈകിട്ട് വന്ന് രാവിലെ പോകുമായിരുന്നല്ലോ, പിന്നെ പാപം പെരുകിയ ലോകത്തിൽ വന്നിട്ട് എന്നാ പോകാത്തത്? ഉത്തരം പറഞ്ഞ, അവൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന കൊണ്ട് സമൂഹം അവനെ ഒറ്റപ്പെടുത്തും, ഈ ലോകം അവനെ ഒറ്റപ്പെടുത്തും, എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോ ഞാൻ പോയാലൊക്കത്തില്ല, ഞാൻ അവന്റെ വലങ്കരത്തെ പിടിച്ചിരിക്കുകയാ. ഈ രാത്രി വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. സമൂഹമെല്ലാം നിന്നെ ആരാധനയുടെ പേരിൽ, വിശുദ്ധിയുടെ പേരിൽ ഒറ്റപ്പെടുത്തിയാൽ കുഞ്ഞെ നീ ഭാരപ്പെട്ടു പോകരുത്. ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും കൂടെ നടക്കാൻ തയ്യാറുള്ള ഒരു സ്വർഗമുണ്ട്. വിശ്വാസമുള്ളവർ കരം പിടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് രാത്രി ഒറ്റപ്പെട്ട ഹാനോക്കിന് വേണ്ടി, ഓ ഹല്ലേലൂയ, ദൈവം ഇറങ്ങി വന്നിട്ട് 300 വർഷം അവന്റെ കൂടെ നടന്നു, കൂടെ നടന്നു. കാരണം ദൈവത്തിനറിയാം, പാപം പെരുകിയ ലോകത്തിൽ കൃപ ലഭിച്ച ഒരുത്തന് നേരെ എല്ലാവരും ഒരുപക്ഷെ എഴുന്നേറ്റേക്കാം, എല്ലാവരും ഒറ്റപ്പെടുത്തിയേക്കാം. സ്വർഗം അവനെ കൈവിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രിയിലും 90ാമത്തെ കൺവെൻഷനിൽ ഒറ്റപ്പെട്ട ചിലതിനെ, ഒറ്റപ്പെട്ട ചിലതിനെ, പരിഗണിക്കാത്ത ചിലതിനെ സ്വർഗം ശ്രദ്ധിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർക്കായി, ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയാ. കാലം പിന്നെ ഒത്തിരി മുന്നോട്ട് പോയി, ജനസംഖ്യ പെരുകി. 4 കോടി എന്നുള്ളത് 40 കോടി ആയിക്കാണും, എനിക്കറിയത്തില്ല. അതിന് നടുവിൽ തമ്പുരാൻ ന്യായം വിധിക്കാൻ തീരുമാനിച്ചു. കാരണം ഉണ്ടാക്കിയ ജനം, സൃഷ്ടിച്ച ജനം ദൈവത്തോട് മറുത്തു മത്സരിച്ച് ബഹുമാനി ഓവർസർ ഓർപ്പിച്ചതുപോലെ ദൈവത്തിൽ നകന്ന് പാപം ചെയ്ത് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കൊണ്ട് അനുതപിച്ചിട്ട് ന്യായം വിധിക്ക് തീരുമാനമെടുത്തപ്പോൾ തമ്പുരാൻ നോക്കി, യാലു ന്യായവിധിക്ക് മുമ്പേ എന്റെ കൃപ കൊടുക്കാൻ കൊള്ളാവുന്ന ഒരുത്തനുണ്ടോ? പ്രൈസ് ദി ലോർഡ്. തമ്പുരാൻ നോക്കിയപ്പോൾ പുരുഷാരത്തിന്റെ ഇടയിൽ ഒരുത്തനെ കിട്ടി. അവന്റെ പേര് നോഹേന. തമ്പുരാൻ പറഞ്ഞു, വന്നട കുഞ്ഞേ, ഈ പാപം പെരുകിയ പുരുഷാരത്തിന്റെ ഇടയിൽ നീ എനിക്ക് വേണ്ടി ഒറ്റയ്ക്ക് നിൽക്കാമെങ്കിൽ ഞാൻ കൃപ പകരാൻ പോകയാ, കൃപ പകരാൻ പോകയാ. സ്വർഗം ഒറ്റയ്ക്ക് നിന്നവന്റെ മീതെ അഭിഷക്തന് കൃപ പകർന്ന് പറഞ്ഞു, കുഞ്ഞേ രണ്ട് കാര്യം ചെയ്യണം. ഒന്ന്, ദൂത് പ്രസംഗിക്കണം, മുഖം നോക്കാതെ. ഞാൻ ന്യായം വിധിക്കുന്ന ദൈവമെന്ന് ജനത്തെ നോക്കി വിളിച്ചു പറയണം. ഓ ഹല്ലേലൂയ. രണ്ട്, നീ ഒരു പെട്ടകം പണിതോണം. ഒരു ഭാഗത്ത് ശുശ്രൂഷ, മറുഭാഗത്ത് പ്രവൃത്തി, രണ്ടും ഒരുമിച്ച് ചെയ്തു പോകയാ. നോഹയ്ക്ക് 3 ആൺപിള്ളാരാ, ഷേം, ഹാം, യാഫെത്ത്. അന്ന് സ്കൂളൊക്കെ ഉണ്ടെന്ന് എന്റെ ചിന്ത. അത് CBSE ആണോ ICSE ആണോ, കേരള സിലബസ് ഇറങ്ങുമ്പോ എന്നോട് ചോദിച്ചേക്കല്ലേ. എന്നാലും സ്കൂളൊക്കെ ഉണ്ടെന്ന് എന്റെ വിചാരം. സ്തോത്രം. ഇപ്പൊ സ്കൂളിൽ ചെല്ലുമ്പോ പിള്ളേരോട് ചോദിക്കില്ല, എടാ നിന്റെ അപ്പൻ എന്നാ പണി? ആ, എന്റെ അപ്പന് മാടക്കടയാ. നിന്റെ അപ്പനോ? എന്റെ അപ്പൻ ടാപ്പിങ്ങാ. നിന്റെ അപ്പനോ? എന്റെ അപ്പൻ തെങ്ങുകയറ്റമാ. നിന്റെ അപ്പൻ എന്താ? എൻ്റെ അപ്പം മത്സ്യബന്ധനമാണ്. നിന്റെ അപ്പൻ എന്തോ പണി? എൻ്റെ അപ്പം പേർഷ്യയില. അങ്ങനെ ഓരോരുത്തർ പറയുമ്പോൾ ഷേമിനെ കാമിനെ യാപതിനും വിളിച്ച് ചോദിച്ചു, മോനെ അപ്പൻ എന്തുവാണ പണി? അവർ പറഞ്ഞു കപ്പൽ പണിയാ. അവർ ചോദിച്ചു കപ്പൽ പണിയോ? അപ്പൻ ആശാരിയാണോ? ഏ, ഞങ്ങളുടെ കുടുംബത്തിൽ പോലും ആരും ആശാരിയില്ല. പിന്നെ കപ്പൽ പണിയുന്നേ കടൽത്തീരത്ത് വല്ലതും ആണോ? അല്ല, ഞങ്ങളുടെ വീട്ടിൽ 100 കണക്കിന് മയിൽ പോയാലേ കടലുള്ളൂ. കടലുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. പിന്നെന്തുവാണ് കപ്പൽ പണിയുന്നത്? എവിടെ താമസിക്കുന്നേ? അതൊരു മലയുടെ മണ്ടയ്ക്ക. എന്നാൽ ചെറിയ കളിവെള്ളം വല്ല വരിക. അല്ലെന്നേ, ഞങ്ങളുടെ പറമ്പ് എന്നൊരു കാന്താരിക്കൊല്ല വെക്കാൻ സ്ഥലമില്ല. പറമ്പ് നിറച്ചുള്ള പെട്ടകമാണ്. അതെന്നെ വലിപ്പമാ? അത് 450 അടി നീളം. നമ്മുടെ പന്തൽ 250 അടി നീളമേ ഉള്ളൂ. 450 അടി നീളം, 75 അടി വീതി, 45 അടി ഉയരം, 3 നില. എടാ, നിന്റെ അപ്പന് സുഖമില്ലേ? ഇത്രയും വലിയ പെട്ടകം പണിതാൽ ക്രെയിൻ ഉണ്ടോ? ജെ സി ബി ഉണ്ടോ? ടിപ്പൽ ലോറി ഉണ്ടോ? ഇതെങ്ങനെയാണ് കടലിൽ കൊണ്ടുപോകുന്നത്? കടലുമായിട്ടൊരു ബന്ധവുമില്ലാത്ത മലമുണ്ടെ കൊണ്ട് കപ്പൽ പണിതാൽ എങ്ങനെ കടലിൽ പോന്നേ? നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞപ്പോഴല്ലേ സംശയം ഉണ്ടായേ? ഞങ്ങൾക്ക് അപ്പം പണി തുടങ്ങിയപ്പോഴേ സംശയം ഉണ്ടായതാ. സ്തോത്രം, പ്രൈസലോ. അപ്പൊ ഞങ്ങൾ ഈ സംശയം അപ്പനോട് നേരിട്ട് ചോദിച്ച, അപ്പച്ച, ഈ മലമണ്ടയിൽ 450 അടി നീളം, 75 അടി വീതി, 45 അടി ഉയരമുള്ള ഈ പണ്ടാര പെട്ടകം പണിത് വെച്ചാൽ ഒരു കാന്താരിക്കൊല്ല വെക്കാൻ സ്ഥലമിടാതെ മൊത്തം പെട്ടകം പണിത എങ്ങനെ കടലിൽ കൊണ്ട്? ചോദിച്ചപ്പോ അപ്പച്ചൻ ചിരിച്ചോണ്ട് പറഞ്ഞു, മോനെ, ഇതൊന്നും കൊണ്ട് കടലിലോട്ട് പോകണ്ട. പണി എന്ന് തീരുമോ അന്ന് കടൽ ഇങ്ങോട്ട് വന്നോളൂ. പിന്നെ സ്വോത്രം എല്ലാരും പറയണം, ഇന്ന് രാത്രി ദൂത് പറയാൻ പോകയാ, നീ പേടിക്കണ്ട. പറയുന്ന ദൂത് നിവർത്തിക്കാൻ ദൈവം ശക്തനാ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീ അങ്ങോട്ട് കപ്പലും കൊണ്ട് പോകണ്ട കുഞ്ഞേ, നിന്റെ പണി തീർന്നാൽ നീ വിശ്വസിച്ച ദൈവം ഇന്ന് രാത്രി കടൽ ഇങ്ങോട്ട് വരുത്താൻ കഴിവുള്ളവനാ. കരമടിച്ച് ദൈവത്തെ ആരാധിക്കണമേ. ഇന്ന് രാത്രി അസാധ്യതകളെ സാധ്യമാക്കുന്ന ഇതുപോലെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശുവല്ലാതെ മറ്റൊരുത്തനില്ല. രണ്ട് കരമണിച്ചൊരു നിമിഷം ആത്മാവി ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി നീ വിശ്വസിക്കുന്നത് പ്രവർത്തിക്കുവാൻ കരുത്തുള്ള ദൈവം ഇവിടെയുണ്ട്. ഹല്ലേലൂയാ. 1:1 നല്ലതാ ദൈവം സൃഷ്ടിച്ചെന്ന്, പക്ഷെ 2 നമ്മുടെ എല്ലാം ചങ്ക് പൊട്ടിക്കുന്ന വാക്യമാ. എല്ലാം പാടായി പോയി, എല്ലാം ശൂന്യമായി പോയി. പാഴും ശൂന്യവുമായ മീതെ ആഴം കൊണ്ട് മൂടി, അതിൻ്റെ മീതെ ഇരുട്ടുകൊണ്ട് മൂടി. പ്രൈസലോ. പക്ഷെ ഇരുട്ടും ആഴവും ശൂന്യതയും പരിശുദ്ധാത്മാവിന് വിഷയമല്ല. പരിശുദ്ധാത്മാവ് ആഴത്തിൻ്റെ മീതെ, ഇരുട്ടിൻ്റെ മീതെ, ശൂന്യതയുടെ മീതെ പരിവർത്തിക്കാൻ തുടങ്ങിയ ദൈവത്തെ സ്തുതിക്കുകയാ. ആത്മാവിൻ്റെ പരിവർത്തനത്തിൻ്റെ ആഴമായ ചൂടകത്ത് എന്നപ്പോൾ അല്ലേ സ്വർഗമിറങ്ങി, സ്വർഗമിറങ്ങി, സ്വർഗം പറഞ്ഞു. അല്ലേ അകത്തെ ശൂന്യതയ്ക്ക് കാരണമായി മീതെ നിൽക്കുന്ന ഇരുട്ട് മാറട. ഒരു ട്രാഫിക് പോലീസുകാരന്റെ കൽപ്പന പോലെ പറഞ്ഞു, ഇരുട്ട് മാറ്, എന്റെ ജനത്തിന് നന്മ മുളയ്ക്കാൻ തടസ്സമായി. അല്ലെ മീതെ നിൽക്കുന്ന ഇരുട്ട് മാറി നിൽക്കാൻ കൽപ്പിച്ചപ്പോൾ ഇരുട്ട് മാറി, വെളിച്ചമുണ്ടാകാൻ പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി. അത് മാറ്റാൻ ഇന്ന് രാത്രി നമ്മൾ നോക്കിയാലും നടക്കും. 10 ഹാലജനും 100 ട്യൂബും കത്തിച്ച ഇരുട്ട് മാറും. പ്രൈസലോ. പക്ഷെ 2 കാര്യം എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും കഴിയത്തില്ല. തമ്പുരാൻ പറഞ്ഞു, വെള്ളങ്ങൾ തമ്മിൽ മാറട്ടെ, നന്മ മുളയ്ക്കാൻ തടസ്സമായി, പാഴുമാറാൻ തടസ്സമായി, തമ്മി തിരിച്ചറിയാൻ കഴിയാത്തതുപോലെ. പ്രൈസലോ. വെളിച്ചദൂതന്റെ വേഷമൊക്കെ ധരിച്ച് കണ്ടാ ശുശ്രൂഷയാണെന്നൊക്കെ തോന്നിപ്പോയേക്കാം, രണ്ടും ചില സഹിച്ചു നിൽക്കുന്ന കൂടിക്കെട്ടിക്കിടക്കുന്ന ചില വെള്ളങ്ങളെ ആത്മാവ് കണ്ടു പറഞ്ഞു, വെള്ളങ്ങൾ തമ്മിൽ മാറട്ടെ. ഇന്ന് രാത്രി 90-ാമത്തെ കൺവെൻഷനിൽ തമ്പുരാൻ ചെറുതിനെ വേർതിരിക്കാൻ പോകയാ. ആഴത്തിൽ നിന്ന് നന്മ മുളയ്ക്കാൻ തടസ്സമായി മീതെ മൂടിക്കിടക്കുന്ന ചില പോരിന്റെ ശക്തികളെ ഇന്ന് രാത്രി ദൈവം മാറ്റിയാൽ നിന്റെ ശൂന്യത മാറുന്ന രാത്രിയാ. വിശ്വാസമുള്ളവർ മാത്രമേ ദൈവത്തെ ആരാധിക്കും. നിന്റെ അഭിഷേകം ജ്വലിപ്പിക്കാൻ കഴിയാതെ, നിന്റെ ആരാധന ഉയർത്തിയെടുക്കാൻ കഴിയാതെ, നിന്റെ ശുശ്രൂഷ വെളിപ്പെടുത്താൻ കഴിയാതെ മീതെ മൂടി നിൽക്കുന്ന ചില വെള്ളങ്ങളെ ഇന്ന് രാത്രി എന്റെ ദൈവം വേർതിരിക്കുകയാ. നന്ദിയോടെ ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. വർഷങ്ങൾ കഷ്ടപ്പെട്ടിട്ടും പാഴായി ശൂന്യമായി കിടന്ന മണ്ഡലങ്ങളുടെ മേൽ ദൈവകര ചലിച്ചുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ 2013 90-ാമത്തെ വാർഷിക കൺവെൻഷനിൽ എൻ്റെ ശുശ്രൂഷയുടെ ശൂന്യത മാറും, എൻ്റെ കുടുംബത്തിൻ്റെ ശൂന്യത മാറും, എൻ്റെ തലമുറയുടെ ശൂന്യത മാറും, എൻ്റെ സഭയുടെ പാഴ് മാറും, വിശ്വാസമുള്ളവർ മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുമ്പോൾ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാ. വിശ്വാസമുള്ളവർ ചേർന്ന് ദൈവത്തെ ഇരത് നന്ദിയോടെ സ്തുതിക്കട്ടെ. ചില പാഴിന്റെ മണ്ഡലങ്ങളെ സഭയ്ക്കകത്ത് പാഴുവരുത്തുവാൻ, ശുശ്രൂഷയിൽ പാഴുവരുത്തുവാൻ ഒക്കെ വ്യാപനിച്ചിരിക്കുന്ന പോരികളുടെ മേൽ ഇന്ന് രാത്രി സ്വർഗം ജയം തരുകയാ. ഹല്ലേലൂയ. നമ്മുടെ കരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. നന്നായി പ്രാർത്ഥിക്കുന്ന, നന്നായി ഉപവസിക്കുന്ന ഒരു ശക്തമായ നേതൃത്വം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഈ നേതൃത്വത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ദൈവസഭയുടെ അപജയങ്ങൾ മാറ്റി, മൂല്യച്യുതികൾ മാറ്റി, സഭയെ ഒന്നിച്ചു പണിയുവാൻ എത്ര പേര് കരം കോർക്കുമോ, നിന്നെ ചേർത്ത് ദൈവം ദൈവസഭ പണിയാൻ പോകയാ. സന്തോഷമ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. രണ്ട് വാക്യങ്ങൾ നമ്മളിവിടെ വായിച്ചു. ഒന്ന്, കൊലയ്ക്കായി വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന. മരണത്തിനായി വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ജീവിതങ്ങളെ വിടുവിക്കുക. സ്തോത്രം. ഇന്ന് രാത്രിയിലത്തെ പ്രഥമ മെസ്സേജ് ഞാൻ പറയണമെന്ന് ദൈവദാസൻ പറഞ്ഞപ്പോൾ എനിക്കത് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം ബഹുമാനായ ഇട്ടു സാറിൻ്റെ കാലത്തും ബഹുമാനായ കെ സി യോൺ സാറിൻ്റെ കാലത്തും ബഹുമാനായ കുഞ്ഞുപി സാറിൻ്റെ കാലത്തും ഞാൻ രാത്രി യോഗത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അത് മിക്കവാറും ചൊവ്വാഴ്ച രാത്രി 6:00 to 6:30 സമയമാണ് പ്രസംഗിക്കാറുള്ളത്. പ്രഥമ രാത്രിയിൽ ബഹുമാനായ ഓവർസ് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ യേശു സൂപ്രണ്ടോ അതല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് വരുന്ന മറ്റ് അതിവിശിഷ്ടരായ ശ്രേഷ്ഠന്മാരോ പ്രസംഗിക്കേണ്ട സ്ഥാനത്ത് വിദ്യാഭ്യാസമില്ലാത്ത ബെച്ചുച്ചർ എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു ദൈവവിശ്വാസി എന്ന് പറയാനൊക്കത്തില്ലാത്ത സി എസ് ഐ സമുദായസ്ഥരായിരുന്ന മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ട ആ പാപികളിൽ ഒന്നാമനായിരുന്നു എനിക്ക് ഈ മഹായോഗത്തിൻ്റെ പ്രഥമ രാത്രിയിൽ ദൈവവചനം പറയാൻ അവസരം കിട്ടും എന്നുള്ളത് എനിക്കങ്ങോട്ട് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വീണ്ടും സാറിനെ വിളിച്ചു, സാറേ ഞാൻ തന്നെയാണോ പ്രസംഗിക്കുന്നേ എന്ന് പറഞ്ഞു. 45 മിനിറ്റ് പറയാനുള്ള ശക്തമായ ദൂത് നീ ഒരുക്കിക്കോ, ദൈവം നിന്നെ മാനിച്ചോളും എന്ന് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ധൈര്യമായി. ഇന്ന് രാവിലെ ഒന്നുകൂടെ ചോദിച്ചു, ഇനി ഇടയ്ക്ക് എന്തെങ്കിലും മാറ്റം വന്നോ എന്നറിയാൻ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ധൈര്യമായിട്ടിരുന്നോ, നിനക്ക് ഇന്ന് രാത്രി ശുശ്രൂഷയ്ക്ക് അവസരമാണെന്ന് പറഞ്ഞ് ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്ന വാക്യമാ സദൃശ്യവാക്യം 24 ഇവിടെ വായിച്ചത്. സ്തോത്രം. ഞാനും കൊലയ്ക്കായി നിയമിക്കപ്പെട്ട മനുഷ്യരിലൊരാളായിരുന്നു. സ്തോത്രം. മൃത്യു എന്നെ മേയിച്ചുകൊണ്ട് അടുത്ത ഏത് സെക്കൻഡിലും, മിനിറ്റിലല്ല, മണിക്കൂറിലല്ല, ദിവസത്തിലല്ല, അടുത്ത ഏത് സെക്കൻഡിലും എന്റെ മരണം ഉറപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസം. പ്രൈസലോ. മരണത്തിലേക്ക് വലിച്ചടിപ്പിക്കുന്ന പാതാള ശക്തികളുടെ കൂട്ടായ ബലത്തെ സ്വർഗത്തിലെ ദൈവം കണ്ടു. കണ്ടിട്ട് ദൈവം പറഞ്ഞു, മോനെ ഇറങ്ങിച്ചെല്ലടാ, അവൻ എന്റെ സാദൃശ്യത്തിലുള്ളവനാ, അവൻ എന്റെ സ്വരൂപത്തിലുള്ളവനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ മൃത്യു സെക്കൻഡുകൾ കഴിഞ്ഞാൽ അധമ പാതാളത്തിലിട്ട് പൂട്ടും, ഇറങ്ങിച്ചെല്ല് എന്ന് പറഞ്ഞപ്പോ പുത്രൻ പറഞ്ഞു, എന്റെ സ്വരൂപവും എന്റെ സാദൃശ്യവുമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവനെ രക്ഷിക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ അതല്ലേ യേശു വിചാരിച്ചില്ല എന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത് തന്റെ ശിക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. അല്ലേലൂയ. സ്വർഗത്തിലെ കരം നീട്ടി എന്നെ വലിച്ചു പൊക്കാൻ നോക്കിയപ്പോൾ എന്റെ കാല് പാതാളവുമായി ചേർത്ത് ചങ്ങലയ്ക്ക് ബന്ധിച്ചിരിക്കുകയാ. വളരെ ഉയരത്തിലേക്ക് വലിച്ചെങ്കിലും ചങ്ങല താഴെ പൂട്ടിയത് കൊണ്ട് പൊട്ടിക്കാൻ കഴിയാത്ത ചങ്ങലയെ പൊട്ടിക്കുവാൻ എന്റെ യേശു സ്വർഗം വിട്ട് താഴേക്ക് ഇറങ്ങി വരേണ്ടി വന്നു. അവൻ താഴേക്ക് ഇറങ്ങി എന്റെ രക്ഷ ഉറപ്പാക്കി, പക്ഷെ എനിക്ക് വേണ്ടി അവൻ മരിക്കേണ്ടി വന്നു. ഈ രാത്രി കൂടെ പറപ്പേ, എനിക്ക് ആനന്ദിക്കാൻ വകയുണ്ട്. എന്തിനാ ആനന്ദിക്കുന്നത്? എന്റെ അധമപാതാളം മാറ്റി, എന്റെ നിത്യമരണം മാറ്റി, എന്റെ നിത്യ ശാപം മാറ്റി, എനിക്ക് നിത്യ ജീവൻ തന്ന് നിത്യ സ്വർഗം ഒരുക്കിയ യേശുവിന്റെ കൃപയോർത്ത്. ഓ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവസഭയ്ക്ക് ആനന്ദം കൈമോശം വന്നു, ദൈവസഭയ്ക്ക് സന്തോഷം കൈമോശം വന്നു. നമ്മുടെയൊക്കെ ഇരിപ്പ് കണ്ടാൽ എങ്ങാണ്ട് ചേളവ് കച്ചവടത്തിൽ നഷ്ടം വന്നവരിക്കുന്ന പോലെ ഇരിക്കുന്നേ. പക്ഷേ നിന്റെ വിടുതലിന്റെ കാര്യം, നിന്റെ രക്ഷയുടെ ആഴം, രക്ഷയുടെ വില ഒരു നിമിഷം ചിന്തിച്ചാൽ നിനക്ക് എങ്ങനെ ആരാധിക്കാതിരിക്കാൻ കഴിയും, എങ്ങനെ സന്തോഷിക്കാതിരിക്കാൻ കഴിയും. ഹല്ലേലൂയ. പി സി ചെറിയാൻ എന്ന് പറഞ്ഞൊരു മനുഷ്യന്റെ വീട്ടിൽ ശവമഞ്ചം ഉയരന്റെ സ്ഥാനത്ത്, വിലാപന്തൽ ഉയരന്റെ സ്ഥാനത്ത് എന്റെ വിലാപത്തെ നൃത്തമാക്കി, എന്റെ രട്ടഴിച്ച്, എന്നെ സന്തോഷമുടിപ്പിച്ച് സാധാരണ ജീവനല്ല നിത്യജീവൻ എനിക്ക് തന്ന യേശുവിന്റെ കൃപയോർത്താൽ ഈ രാത്രി എങ്ങനെ ആരാധിക്കാതിരിക്കാൻ കഴിയും. ഓ ഹല്ലേലൂയ. അതവിടെ നിൽക്കട്ടെ. ഞാൻ ഈ ജീവന്റെ കാര്യം ഇങ്ങനെ വളരെ പ്രാർത്ഥിച്ചപ്പോ എന്നെ ദൈവാത്മം ഇങ്ങനെ കൊണ്ടുപോയി പ്രവാചകനെ അസ്ഥികൾ നിറഞ്ഞ താഴ്വരയെ കൊണ്ട് നിർത്തി. വളരെ ഉണങ്ങിയ അസ്ഥികൾ. ഒരു ചോദ്യം, പ്രവാചക ഈ അസ്ഥികൾ ജീവിക്കുമോ? മനുഷ്യവർഗത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പ്രവാചകനൊരു സ്വല്പം ബോധമുണ്ടായിരുന്നെങ്കിൽ പ്രവാചകൻ പറഞ്ഞതിനെയും അസ്ഥികൾ ജീവിക്കുമെന്ന്. കാരണം ആദാമിനെ സൃഷ്ടിച്ചിട്ട് തനിക്കൊരു തുണയെ ദൈവം സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോൾ അസ്ഥിക്ക് ജീവൻ കൊടുത്തേ. സ്തോത്രം. ആദാമിന് ഗാഢനിദ്ര വരുത്തി, അവന്റെ അസ്ഥിയിൽ ഒന്നെടുത്ത് ആദിമ മാതാവിനെ സൃഷ്ടിച്ച് വംശവർദ്ധന ഉണ്ടാക്കാൻ ദൈവം തീരുമാനിച്ചെങ്കിൽ ആലുവിയ അവന്റെ തലമുറയുടെ ചോദിച്ച കുഞ്ഞി അസ്ഥി ജീവിക്കുമോ എന്ന് ചോദിച്ചാൽ പ്രവാചകൻ പറഞ്ഞാൽ മതി, പണ്ട് ഔവയെ സൃഷ്ടിച്ചത് അസ്ഥി ജീവിപ്പിച്ചല്ലയോ, പിന്നെ ഞങ്ങൾക്ക് എന്നോ സംശയിക്കാനാ, അസ്ഥി ജീവിക്കും എന്ന് പറഞ്ഞാ മതി. പക്ഷെ പ്രവാചകൻ വചനം മറന്നു. അവൻ പറഞ്ഞത് അമ്പുരാനേ നിനക്കറിയാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 90-ാമത്തെ കൺവെൻഷനിൽ ജനം മടങ്ങി വരണമേ, അനുദപിക്കണമേ, കരയണമേ, ഉപവസിക്കണമേ എന്നൊക്കെ മാറത്തടി ചോബർസർ പറഞ്ഞാലും മടങ്ങി വരുമോ, അനുദപിക്കുമോ, കരയുമോ എന്ന് പ്രവാചകൻ പറയാ, ദൈവത്തിനറിയാം. ഹലോ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷെ സ്വർഗം പറഞ്ഞു, നീ സംശയിക്കരുത്. നിർജീവമായി കിടക്കുന്ന, വരണ്ടു കിടക്കുന്ന, മഞ്ഞപറ്റിപ്പോയ, വളരെ ഉണങ്ങിക്കിടക്കുന്ന, ഇന്നലകൾ ഏതോ കാട്ടു ജന്തുക്കൾ കടിച്ചു പറിച്ചതിന്റെ അവശിഷ്ടമായി ചിതറിക്കിടക്കുന്ന ഈ അസ്ഥികളെ നോക്കി നീ വചനം പറ, വചനം പറ. ഹല്ലേലൂയ. അവൻ വചനം പറയാൻ തുടങ്ങി. വചനം പറയാൻ തുടങ്ങിയപ്പോൾ താഴ്വരയിൽ ചലനമുണ്ടായി, ചലനമുണ്ടായി. നിർജീവ മണ്ഡലങ്ങളിൽ ചലനമുണ്ടാകണമെങ്കിൽ ആത്മാവിന്റെ ശക്തിയോടെ വചനം പ്രവർത്തിക്കണം. ഇന്ന് രാത്രി വചനം പ്രവർത്തിച്ചാൽ ഏത് ചാവാറായ ശേഷിപ്പുകളും ഈ രാത്രി ശക്തി പ്രാപിക്കും. വിശ്വാസമുള്ളവർ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി ജീവന്റെ ചൈതന്യം. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മളായിട്ടൊന്നും ചെയ്യണ്ട. നമ്മൾ ദൂത് കേട്ട് ഒരു പൊട്ടനെ പോലെ അതങ്ങ് വിളിച്ചു പറഞ്ഞാ മതി. വാക്കി ചലിപ്പിക്കേണ്ടിടത്തൊക്കെ തമ്പുരാൻ ചലിപ്പിച്ചോളും, ഇളക്കേണ്ടതിനൊക്കെ തമ്പുരാൻ ഇളക്കിക്കോളും, യോജിപ്പിക്കേണ്ടതിനൊക്കെ തമ്പുരാൻ യോജിപ്പിച്ചോളും, പണിയേണ്ടതിനെല്ലാം തമ്പുരാൻ പണിതോളും, ഞരമ്പ് വെക്കണ തമ്പുരാൻ വെപ്പിച്ചോളും, തൊക്കു പൊതിയണേ തമ്പുരാൻ പൊതിഞ്ഞോളും. നീയായിട്ടൊന്നും ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യണ്ട. ഇന്ന് രാത്രി കുഞ്ഞ നിന്റെ അഭിനയമല്ല വേണ്ടത്, നീ വചനമേറ്റെടുത്ത് ഈ രാത്രി പ്രവർത്തിക്കാൻ തയ്യാറായാൽ പ്രവർത്തിക്കാൻ സ്വർഗം തയ്യാറാ. വിശ്വാസമുള്ളവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി കൂടെ പറപ്പേ വചനത്തിന്റെ ശക്തി. കോളസിനൊക്കെ ഇത്രയേ ഉള്ളൂ. പ്രൈസലോ. ഇപ്പൊ നമ്മുടെ ജെയിംസ് സാർ പറഞ്ഞത് എല്ലാം ലെസ് ആണല്ലോ. ബോൺലെസ്, സ്റ്റോൺലെസ്, കോഡ്ലെസ്, വയർലെസ്, ഗോഡ്ലെസ്. അങ്ങനെ ഒരു കാലമാ. കൃപയാൽ നമ്മുടെ അകത്ത് ആത്മാവ് ലെസ്സായി പോകാതെ, വചനവും ലെസ്സായി പോകാതെ സക്രിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അപ്രതീക്ഷിത മണ്ഡലത്തിൽ, പ്രതീക്ഷയില്ലാത്ത സ്ഥലത്ത് ദൈവത്തിന്റെ വാക്കു വിശ്വസിച്ച ഭക്തൻ വചനം പറഞ്ഞുകൊണ്ടിരുന്നു. വചനം പറഞ്ഞപ്പോൾ ദേ അകത്ത് ഹാർട്ട് ഉണ്ടാകുന്നു, ലിവർ ഉണ്ടാകുന്നു, ലങ്സ് ഉണ്ടാകുന്നു, പാങ്ക്രിയാസ് ഉണ്ടാകുന്നു, കിഡ്നി ഉണ്ടാകുന്നു, ഹല്ലേലൂയ എന്ന് വേണ്ട, ബ്രെയിൻ ഉണ്ടാകുന്നു, ചെവി ഉണ്ടാകുന്നു, കണ്ണുണ്ടാകുന്നു, മൂക്കുണ്ടാകുന്നു, മുടി ഉണ്ടാകുന്നു, ബുദ്ധി ഉണ്ടാകുന്നു, എല്ലാം ഉണ്ടാകാൻ വചനം മതി കുഞ്ഞേ. നീ വചനം കേട്ട് ഇന്ന് രാത്രി ഒന്ന് വിശ്വസിക്കാമെങ്കിൽ ഷെയ്പ്ലെസ് ആയ നിന്റെ കുടുംബത്തെ ഇന്ന് ഇത് ഷെയ്പ്പുള്ളതാക്കി മാറ്റാൻ വചനത്തിന് കഴിയും. വിശ്വാസമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഷേപ്പ് നഷ്ടപ്പെട്ടാൽ സന്തോഷമുണ്ടാകത്തില്ല, ഷേപ്പ് ഉണ്ടായാൽ സന്തോഷമുണ്ടാകും. ഷേപ്പുള്ള ബോഡിയായി പക്ഷെ ജീവനില്ല. സ്തോത്രം. എന്തെങ്കിലും ആക്കി വെച്ചിട്ട് വിടുന്ന പരിപാടി ദൈവത്തിനില്ല. ദൈവം തുടങ്ങി വെച്ചാൽ അതിന് ജീവൻ കണ്ടാൽ അത് മാറത്തില്ല. നന്നായിട്ട് സ്തോത്രം പറയണേ. ഹല്ലേലൂയ. ഷേപ്പുള്ള കുറെ ബോഡി ഉണ്ടാക്കിയിട്ടിട്ട് നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് പോകുന്നവർ ദൈവം നമ്പുരാൻ പറഞ്ഞേടാ മോനെ ഇനിയും വചനം പറയണ്ട. ഈ നിഗതന്മാരിടയിലേക്ക് ആത്മാവിന്റെ ചൈതന്യമുള്ള ശക്തിയേറിയ കാറ്റടിക്കുവാൻ നീ ഒരു നിമിഷം കാറ്റിനോട് കൽപ്പിക്ക. അവൻ കാറ്റിനോട് കൽപ്പിച്ചപ്പോൾ നാല് പാട് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തമേറിയ കാറ്റ് നിഗതന്മാരിലേക്ക് ഊതിയപ്പോൾ അവർ ചലിച്ചെഴുന്നേറ്റു. ദൈവത്തെ സ്തുതിക്കുകയാ. ഒരു സൈന്യമായി നിവർന്നു നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ചപ്പോൾ അവർക്ക് സന്തോഷം തിരികെ കിട്ടി, ആനന്ദം തിരികെ കിട്ടി. ഇന്ന് രാത്രി ദൈവപൈതലെ അകത്ത് ജീവനുണ്ടോ? പുറത്ത് ആനന്ദമുണ്ട്. ഹല്ലേലൂയ. ഭക്തൻ വിളിച്ചു പറഞ്ഞ ദൈവമേ ഞങ്ങൾക്കൊന്ന് ആനന്ദിക്കണം. ഈ 90-ാമത്തെ കൺവെൻഷനിലെങ്കിലും ബഹുമാനായ കുക്കു സാഹിബിന്റെ സെന്റീനിയൽ കൺവെൻഷനിലെങ്കിലും എനിക്കൊന്ന് ആനന്ദിക്കണം എന്ന് ആഗ്രഹിച്ചു വന്ന എത്ര പേരുണ്ട്? ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. ആനന്ദിക്കണമെങ്കിൽ അകത്ത് ജീവൻ വരണം. ജീവൻ അകത്ത് വരണമെങ്കിൽ നീ വചനമേറ്റെടുക്കണം. വചനമേറ്റെടുത്തവന്റെ മേൽ ആത്മാവ് ശക്തിയോടെ പരിവർത്തിക്കണം. അങ്ങനെയായാൽ അവന്റെ അകത്ത് ജീവൻ ഉണ്ടാകും. ഞാൻ ഇന്നലെ കൺവെൻഷനെ പ്രസംഗിച്ചപ്പോൾ എന്റെ യേശുവിന്റെ ക്രൂശ് ഉയർത്തിയ കൂട്ടത്തിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഒരു മനുഷ്യൻ വയലിൽ നിന്ന് കയറി വരിക, രാവിലെ 3 മണി മുതൽ 12 മണി വരെയുള്ള നീണ്ട യാമങ്ങൾ വയലിൽ പണിത് കാര്യം മുഴുവൻ വയലിലെ ചള്ള പിടിച്ച് ഒരു ചുട്ടിക്കുറിയാണ്ട് മുടുത്ത് ഒരു തൊപ്പിപ്പാളയും തലയെ വെച്ച് ഒരു തേഞ്ഞ കലപ്പയും തുളത്ത് വെച്ച് കൊയ്തു തേഞ്ഞ അരിവാളും കൈ പിടിച്ച് ഒരു പണവുമായി രാവിലെ പറഞ്ഞൊത്ത ഒരു പണവുമായി ഈ മനുഷ്യൻ വയലിൽ നിന്ന് കയറി വരികയ. ഒത്തിരി ചിന്തകൾ. ഈ ഒരു പണം കൊണ്ടുപോയിട്ട് എൻ്റെ മോൻ രൂപോസിന് ഫീസ് കൊടുക്കണം, എൻ്റെ അലക്സാണ്ടറുടെ അല്ലുയ പൈസ അടയ്ക്കണം, എൻ്റെ ഭാര്യയ്ക്ക് അത്യാവശ്യം സാധനം മേടിച്ചു കൊടുക്കണം, ബാക്കി പൈസയ്ക്ക് റേഷ്യൻ മേടിക്കണം. 5-6 വർഷം കൂടെ കഷ്ടപ്പെട്ടാൽ രൂപോസ് ജോലിക്ക് പോകും, ഒരു 3-4 വർഷം കൂടെ കഷ്ടപ്പെട്ടാൽ അലക്സാണ്ടർ മിടുക്കനാകും, എൻ്റെ ഈ കഷ്ടതയൊക്കെ മാറും എന്ന് വിചാരിച്ച് 1000 ദിവാസ്വപ്നം കണ്ടുകൊണ്ട് വയലിൽ നീ കറുത്ത മനുഷ്യൻ കയറി വരുക. വരുമ്പോൾ അവൻ വലിയൊരു ആൾക്കൂട്ടം. അല്ലെ, ഒരു മനുഷ്യൻ ക്രൂശെടുത്തു പോന്നു, ചാട്ടവാട് ചുയർത്തി വീശുന്നു, പട്ടാളക്കാരുടെ ഹൂങ്കാര ശബ്ദം. ഈ മനുഷ്യൻ ഒന്ന് അറച്ചു നിന്നു. അറച്ചു നിന്ന മനുഷ്യനെ പട്ടാളത്തിന്റെ ശതാധിപൻ കണ്ടു. ശതാധിപൻ പറഞ്ഞാ വാടാ ഇവിടെ. അവൻ വിറച്ചോണ്ട് വന്നു. എടുക്കടാ ക്രൂശ്. അവൻ പറഞ്ഞില്ല, മരത്തിമ്മ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനാ, ഇത് തൊടുന്നവൻ ശപിക്കപ്പെടും. എനിക്ക് ഈ ശാപമേറ്റു വാങ്ങാൻ വയ്യ. എൻ്റെ കാലത്ത് കഴിഞ്ഞ് എൻ്റെ കുഞ്ഞുങ്ങളുടെ കാലത്തിലും എനിക്കൊരു നന്മ ഉണ്ടാകാനാ ഞാൻ രാപകൽ വയലിൽ അധ്വാനിക്കുന്നത്. ഈ ശാപം പിടിച്ചവനെ ക്രൂശ തൊട്ടിട്ട് ആ ശാപം കൂടെ എൻ്റെ സന്തതിക്ക് വരാൻ ഇല്ല, ഞാൻ തൊടത്തില്ല. പട്ടാളക്കാരൻ്റെ ചാട്ടവാറ ചുയറ്റി ആകാശത്തിലൊന്ന് വീശി. റോമൻ പട്ടാളത്തെ പേടിയുള്ള ഈ കാൽവി ശീമോൻ കുറേനക്കാരനെ ശീമ അറിയാതെ കലപ്പ താഴെ പോയി, അരിവാള് താഴെ പോയി, തൊപ്പിപ്പാള താഴെ പോയി. അവൻ വിറച്ചുകൊണ്ട് നിർബന്ധം കൊണ്ട് പേടിച്ച് ക്രൂശെ കയറി പിടിച്ചു. പിടിച്ച മാത്രയിൽ യേശുവിൻ്റെ തോളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ രക്തം അവൻ്റെ ദേഹത്തേക്ക് വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയാ. അർഹതയില്ലാത്ത പാപപ്പെട്ടവൻ്റെ തോളിലേക്ക് ആ ക്രൂശ് ഒന്ന് പിടിച്ചപ്പോൾ ആ ക്രൂശെ കൂടെ ഒഴുകിയിറങ്ങിയ ജീവന്റെ നദിയുടെ രക്തം ഹല്ലേലൂയ ഭക്തന്റെ തോളത്തേക്ക് ഒഴുകിയപ്പോൾ അവന്റെ ആത്മാവ് ചൈതന്യം പ്രാപിച്ചു. ഹല്ലേലൂയ. യേശുവിനൊരു ആശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഇവന്റെ തോളിലെ ഭാരത്തെ കാട്ടി വലിയ ഭാരം ഇവന്റെ ഹൃദയത്തിലെ. അവൻ വിചാരിച്ചു, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതും എൻ്റെ പിള്ളേരെ പഠിപ്പിച്ചതും എല്ലാം പാഴായി. ഞാൻ ശപിക്കപ്പെട്ടു, എൻ്റെ ഭാര്യ ശപിക്കപ്പെട്ടു, എൻ്റെ പിള്ളേർ ശപിക്കപ്പെട്ടു എന്ന് ഹൃദയത്തിലെ ഭാരം പേറി തോളി ചുമരുമായി നടക്കുമ്പോൾ, പക്ഷെ നടന്നിട്ടും അല്പം മുമ്പേ ഒരു തൂപ്പുകാരൻ പോയി തള്ളി പറഞ്ഞ പത്രോസ് ഇരിക്കാൻ പോകുന്ന കസാറയിൽ ഞാൻ അവനെ ഇരുത്തു. സ്തോത്രം പറയണേ, ഇന്ന് രാത്രി തീർന്നില്ല. അവൻ്റെ അമ്മയെ നാട്ടുകാരെ വിളിക്കുന്നേ മറിയേ തങ്കേന്നൊക്കെയാ, കാരണം വയലിൽ പണിതവൻ്റെ ഭാര്യ ആയതുകൊണ്ട് നിറമൊക്കെ അങ്ങനെ ആയതുകൊണ്ട് നാട്ടുകാർ വിളിക്കുന്നത് തങ്കയെന്നോ മറിയെന്നോ സാറാന്നോ ഒക്കെയാ. സാറാമ്മെന്നൊക്കെ നമ്മുടെ ആൾക്കാരെയാണ് വിളിക്കുന്നത്, നമ്മുടെ ആൾക്കാരാണ് തങ്കമ്മേന്നൊക്കെ വിളിക്കും, മറ്റേ തങ്കയെന്നേ വിളിക്കത്തുള്ളൂ. സ്തോത്രം, നിറം കൊണ്ടാണല്ലോ അമ്മേന്നൊക്കെ വിളിക്കുന്നത്, ആൻറ്റി എന്നൊക്കെ വിളിക്കും, നമ്മളാണ് തങ്ക ആൻറ്റി എന്നൊക്കെ വിളിച്ചാളെ. സ്തോത്രം, പ്രൈസലോ. പക്ഷെ പൗലോസ് എഴുതി, കർത്താവിൽ പ്രസിദ്ധരായ രൂപോസിൻ്റെയും അലക്സാണ്ടറിൻ്റെയും അമ്മ എനിക്കും അമ്മയാ. ഹല്ലേലൂയ. മാതാവേ നിനക്ക് എവിടുന്ന ഈ പദവി? രൂപോസേ നിനക്ക് എവിടുന്ന ഈ പദവി? അലക്സാണ്ടറേ നിനക്ക് എവിടുന്ന ഈ പദവി? നിർബന്ധം കൊണ്ട് പിടിച്ചത് കൊണ്ടാ. ഇന്ന് രാത്രി കൂടപ്പറപ്പേ ഒരു ജീവൻ പ്രാപിക്കാൻ നിർബന്ധം കൊണ്ടാണെങ്കിലും നീ ക്രൂശ് ചുമക്ക്, എന്റെ ദൈവം നിന്നെ കൈവിടത്തില്ല. വിശ്വാസമുള്ളവർ മാത്രമേ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾക്കൊന്ന് ആനന്ദിക്കാൻ കഴിയുമെങ്കിൽ, ഓ ഹല്ലേലൂയ, ഞാൻ എൻ്റെ വാക്കുകൾക്ക് വേഗം വിരാമം കുറിക്കുകയാ. യേശുവിനെ കണ്ടാൽ ആനന്ദം. നിങ്ങൾ നോക്കി, ഒരു പ്രതി വരിക, ഒരു പ്രതി വരിക, രണ്ട് കൈ കെട്ടി, കണ്ണ് ശീല കൊണ്ട് കെട്ടി, വസ്ത്രം അഴിച്ചു മാറ്റി, അല്പം വസ്ത്രം ഒരു നേർമ്മയായ വസ്ത്രം ധരിപ്പിച്ച്, രണ്ട് കവളും അടിച്ചു നീരി വെച്ച്, ചമ്മട്ടിക്കടി കൊണ്ട്, മുഷ്ടിയുരുട്ടി ഇരി കൊണ്ട്, മുഖത്ത് കാർക്കച്ചു തുപ്പി ഒരു പ്രതി നടന്നു വരുന്നു. രാജകീയ സിംഹാസനത്തിൽ ചെങ്കോല് പിടിച്ച്, കിരീടം പിടിച്ച്, രാജവസ്ത്രം ധരിച്ച്, മാറത്ത് സ്വർണ്ണ സരിപ്പളയിട്ട് ഒരു ഹേരോദാവ് ഇരിക്കുന്നു. ഹേരോദാവ് ഇരിക്കുമ്പോൾ ദൂരെ നിന്ന് പ്രതിയായിരിക്കുന്ന, അല്ലയോ ക്രൂശിക്കാൻ വിധിക്കപ്പെടേണ്ടിയ ഒരു കുറ്റവാളിയായ യേശു നടന്നു വരുന്നു. സ്തോത്രം. ഇന്ന് വരെ ഒരു പ്രതിയെ കണ്ടിട്ട് ഒരു ജഡ്ജി എഴുന്നേറ്റിട്ടില്ല. പക്ഷെ നോക്കിക്കേ, ഈ പ്രതിയെ കണ്ടപ്പോൾ അറിയാതെ ഹേരോദാവ് എഴുന്നേറ്റ് പോയി. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കെട്ടപ്പെട്ട പ്രതിയെ കണ്ടിട്ട്, അടികൊണ്ട പ്രതിയെ കണ്ടിട്ട്, വിധിക്കാനുള്ള പ്രതിയെ കണ്ടിട്ട് ഹേരോദാവ് ചാടി എഴുന്നേറ്റു. അവൻ്റെ ഹൃദയത്തിൽ അത്യന്തം സന്തോഷമുണ്ടായി. ഹേരോദാവേ നിനക്ക് എന്നാ സന്തോഷമുണ്ടായത്? ഉത്തരം പറയും, എടാ യേശുവിനെ കണ്ടാൽ ആർക്കാടാ സന്തോഷമില്ലാത്ത? ഹല്ലേലൂയ. ഒരു സ്തോത്രം പറഞ്ഞേ. എന്തിനാ യേശുവിനെ കാണുന്നേ? പണ്ട് കുറെ വിദ്വാൻമാര് യേശുവിനെ കണ്ടില്ല, യേശുവിനെ കാണാൻ വേണ്ടിയുള്ള നക്ഷത്രം കണ്ടതേ ഉള്ളൂ. കണ്ടപ്പോൾ അവർ അത്യന്തം സന്തോഷിച്ചു. ഇത് 30 വർഷമായിട്ട് അകത്ത് യേശുവിനെ കൊണ്ട് നടക്കാം, ഒരു സന്തോഷവും ഇല്ലല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസലോ. അകത്ത് യേശു ഉണ്ട്, പക്ഷെ പുറത്ത് സന്തോഷമില്ലെങ്കിൽ അകത്ത് കയറിയത് മറ്റെന്തോവാ. കുഞ്ഞി അകത്ത് യേശു ഉണ്ടേൽ പ്രശ്നമുണ്ടെങ്കിലും എപ്പോഴും സന്തോഷിക്കും, എപ്പോഴും ആനന്ദിക്കും. എന്നാ കുഞ്ഞെ കഷ്ടതയുണ്ടായിട്ടും ആനന്ദിക്കുന്നത്? എന്നാ പ്രതികൂലമുണ്ടായിട്ട് സന്തോഷിക്കുന്നത്? അകത്ത് യേശുവല്ലേ, പിന്നെ എങ്ങനെ ആരാധിക്കാതിരിക്കാനാ? അകത്ത് യേശുവല്ലേ, പിന്നെ എങ്ങനെ സന്തോഷിക്കാതിരിക്കാനാ? ഇന്ന് രാത്രി ആനന്ദം അകത്തുണ്ടാകണോ? ജീവന്റെ നായകൻ അകത്ത് വരണം. പ്രൈസലോ. ഏത് വെല്ലുവിളി ഉണ്ടെങ്കിലും, ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും, ഏത് കാറ്റ് നിന്റെ വരെ അടിച്ചാലും, അകത്ത് യേശു ഉണ്ടെങ്കിൽ അകത്തിരുന്ന് മന്ത്രിക്ക് കുഞ്ഞെ ഭയപ്പെടണ്ട, ഈ കാറ്റിനെ ഭയപ്പെടണ്ട, ഈ അപവാദത്തെ ഭയപ്പെടണ്ട, ഈ അപമാനത്തെ ഭയപ്പെടണ്ട. അവന്റെ കാങ്ക ഞാൻ നിനക്കൊരു മേശ ഒരുക്കാൻ പോകുകയാ. കൈയടിച്ചു ദൈവത്തെ സ്തുതിച്ചു. ഇന്ന് രാത്രി നിന്നെ ഒറ്റപ്പെടുത്താൻ, നിന്നെ പരിഹസിക്കുവാൻ, നിന്നെ തകർക്കുവാൻ ഉന്നം വെക്കുന്ന പിശാചിനെ നോക്കി എന്റെ യേശു പറയുന്നു, കുഞ്ഞെ നീ എന്നെ ഉയർത്ത്, ഉയർത്തിയ ഞാൻ നിന്നെ നിശ്ചയമായിട്ട് ഉയർത്തിയിരിക്കും. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഹല്ലേലൂയാ. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുമ്പോൾ ഓവർത്തിന്റെ വാക്ക് കടമെടുത്ത് പറയട്ടെ. എനിക്ക് ആകെ ചെയ്യാൻ അറിയാവുന്നത് ഉപവസിക്കാന. 7, 3, 21, 40 ഒക്കെ ഉപവസിച്ച് എഴുന്നേക്കുമ്പോൾ ഒരു വിടുതലും കണ്ടിട്ടില്ല. അന്നൊക്കെ എന്നെ പലരും ചോദിച്ചു, വല്ലവരെയും കിട്ടിയോ, ആരെങ്കിലും സ്നാനപ്പെട്ടോ, വിടുതൽ വല്ല ഉണ്ടായോ, മറുപടി ചിരിച്ച് കാണിച്ച് പോകുമായിരുന്നു. സ്തോത്രം. പക്ഷേ എൻ്റെ തമ്പുരാൻ അതെല്ലാം കുറിച്ചിട്ടു. ഓസ്ട്രേലിയയിൽ, കാനഡയിൽ, UK, അമേരിക്കയിൽ, ഓ ഹല്ലേലൂയ, ഒക്കെ പോയി എൻ്റെ യേശുവിനെ ഉയർത്തിപ്പ് എനിക്ക് മനസ്സിലായി. അന്ന് ഉപവസിച്ചത് വെറുതെയായില്ല. ഇന്ന് രാത്രി വിലപ്പെട്ട അഭിഷക്തന്മാരുടെ നടുവിൽ സേറ്റന്മാർ നടുവിൽ പൊട്ടനായ എന്നെ ഹല്ലുയ്യ പ്രൈസ് ദ ലോർഡ് ഇവിടെ കർത്താവ് നിർത്തിയിരിക്കും. എനിക്കൊരു കാര്യം മനസ്സിലായി, ഉപവസിച്ച ദൈവത്തിനെ ഉയർത്തിയിരിക്കും, അല്ലെങ്കിൽ പ്രാർത്ഥിച്ച ദൈവത്തിനെ ഉയർത്തിയിരിക്കും. ആരെല്ലാം നിനക്ക് കണ്ണ് കടിക്കട്ടെ ഒന്നും പ്രശ്നമല്ല, നിനക്ക് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ, പാദപീഠം മുഴങ്കാലം അടക്കാൻ തയ്യാറാണോ, നീ കരയാൻ തയ്യാറാണോ, നിന്നെ കരം പിടിച്ച് കർത്താവ് ഉയർത്തിയിരിക്കും. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഹല്ലേലൂയ. നിന്റെ പാപ കയറിനെ കണ്ടിച്ച്, മരണ കയറിനെ കണ്ടിച്ച് നിത്യജീവൻ അകത്ത് തന്ന് സ്വർഗം നിന്നെ വേർതിരിച്ചെങ്കിൽ ഇന്ന് രാത്രി പുത്രൻ ഇവിടെ നിപ്പുണ്ട്. നോക്കിക്കേ, അപ്പുറത്തൊരു മനുഷ്യൻ കയ്യെത്തുന്ന ദൂരത്തിൽ, ഇപ്പുറത്തൊരു മനുഷ്യൻ കയ്യെത്തുന്ന ദൂരത്തിൽ ഒരു മനുഷ്യൻ ഈ രക്ഷയെ നോക്കി രക്ഷ പ്രാപിച്ച് നിത്യജീവനിലേക്ക് കടന്നു. എന്നാൽ മറ്റൊരു മനുഷ്യൻ ഈ രക്ഷയെ നോക്കി ദൈവഭയമില്ലാതെ ദൈവദൂഷണം പറഞ്ഞ് നരകത്തിലേക്ക് പോയി, നിത്യമരണത്തിൽ പോയി. രണ്ടും ഒന്നിൻ്റെ നടുവിലാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ അപ്പുറത്ത് കടന്നവൻ നേരെ നരകത്തിലോട്ട് പോയി, നിത്യമരണത്തിൽ. എന്നാൽ ഇപ്പുറത്ത് കടന്നവൻ യേശുവിൻ്റെ രാജ്യത്വം അംഗീകരിച്ചു, യേശുവിൻ്റെ ദൈവത്വം അംഗീകരിച്ചു. അവൻ യേശുവിനെ അകത്ത് അംഗീകരിച്ചപ്പോൾ സ്വർഗം അവന്റെ ക്രൂശ് മാറ്റി, ഒറ്റ നിമിഷം കൊണ്ട് മരണം മാറ്റി. പറദീസയിൽ ഒറ്റയ്ക്കല്ല പോയത്, അവൻ പോയത് എന്റെ യേശുവിന്റെ വലം, യേശു ഈ കള്ളന്റെ വലങ്കരത്തെ പിടിച്ചുകൊണ്ടാ പറദീസയിലേക്ക് പോയത്. പറദീസയുടെ വാതിക്കൽ ചെല്ലുമ്പോൾ കെരൂബുകൾ ഞെട്ടി. യേശു ഒറ്റയ്ക്കല്ല, കൂടെ ഒരു കള്ളൻ, ഒരു പെരുങ്കള്ളൻ. പ്രൈസലോ, പ്രൈസലോ. എടാ പെരുങ്കള്ള, നീ എങ്ങനെയാടാ പരിശുദ്ധനെ, പരിശുദ്ധനായ യേശുവിന്റെ കയ്യെ പിടിച്ച് പറദീസയിൽ വന്നത്? ഉത്തരമുണ്ട്. മരിക്കും മുമ്പേ, ജീവൻ നഷ്ടപ്പെടും മുമ്പേ ഞാൻ പറഞ്ഞു, കർത്താവേ ഞങ്ങൾ വീണ്ടും ജീവിക്കേണ്ടതിന്, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കേണ്ടതിന് നിന്റെ ശക്തി എന്നെ മേൽ ചൊരിയണമേ എന്ന് അവൻ നിലവിളിച്ചപ്പോ സ്വർഗം പറഞ്ഞു, ഇന്ന് ഇന്ന് ഈ ജീവൻ നിനക്ക് തരുകയാ. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറ? ഈ പ്രാരംഭ രാത്രിയിൽ ഈ ജീവൻ നിനക്ക് തരുകയോ? ജീസസ് ഒരു നിമിഷം അസ്ഥികൾക്ക് ജീവൻ വെക്കുമോ? ഹലോ. ഞരമ്പില്ലാത്ത, മാംസമില്ലാത്ത, തൊക്കില്ലാത്ത, മഞ്ഞയില്ലാത്ത അസ്ഥികൾക്ക് ജീവൻ വെക്കുമോ? വെക്കുമെങ്കിൽ ദൈവസഭയ്ക്ക് ജീവൻ വെക്കും. കാരണം കൊഴുകുന്ന ചോര യേശുവിന്റെ രക്തമാ. സഭയുടെ സിരകളിൽ ഒഴുകുന്നത് മറ്റ് നേതാക്കന്മാരുടെ ഒന്നും രക്തമല്ല. ഇന്ന് രാത്രി ഒഴുകുന്നത് കാൽവറിയിൽ പിടഞ്ഞു മരിച്ച യേശുവിന്റെ രക്തമാണെങ്കിൽ ഇന്ന് ആ ജീവന്റെ ശക്തി എല്ലാം മൺകൂടാരത്തെയും വ്യാപരിക്കാൻ പോകുകയാ. ഒരു നിമിഷം നമുക്ക് എഴുന്നേക്കാം, ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാ. ഒരു നിമിഷത്തേക്ക് ആരും പോകരുത്. പക്ഷെ ഇന്ന് രാത്രി യേശുവിന്റെ ജീവൻ എനിക്ക് വേണം. പണ്ടെങ്ങോ ഉയർത്തിയ ഒരു പിച്ചള സർപ്പം കണ്ടപ്പോൾ മരുഭൂമി ജീവൻ ഉണ്ടായെങ്കിൽ കൂടപ്പുറപ്പേ. ഇന്ന് രാത്രി ഉയർത്തിയത് പിച്ചള സർപ്പത്തെയല്ല, സാക്ഷാൽ ജീവന്റെ നാഥന. ഹല്ലേലൂയ. അവനേക്ക് നോക്കുന്നവർക്ക് ഈ രാത്രി സമർത്ഥിയായ ജീവൻ ഉണ്ടാകുകയാ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി എനിക്കൊരു പുത്തൻ ജീവൻ, ഒരു പുത്തൻ ശക്തി, ഒരു പുത്തൻ അധികാരം, ഒരു പുത്തൻ ദൈവകൃപ. എനിക്കൊന്ന് ആനന്ദിക്കണം കർത്തസന്നിധിയിൽ അടുത്ത ദിനങ്ങൾ. എനിക്കൊന്ന് 2013 ആയുസ് തരുന്ന ആനന്ദത്തിന്റെ ദിവസമാക്കി മാറ്റണം എന്ന അകത്ത് താല്പര്യമുള്ളവരുടെ കരം മാത്രം ഉയരട്ടെ. ആ കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. സ്വർഗമാക്കരങ്ങൾ കാണട്ടെ, സ്വർഗമാക്കരങ്ങൾ കാണട്ടെ. രണ്ട് കരം ഉയർത്തിപ്പിടിക്കാം. ഒരു നിമിഷം നിങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരു പുതുപുത്തൻ ദൈവകൃപ ഇന്ന് രാത്രി പാഴുമാറുന്ന, ശൂന്യത മാറുന്ന, മീതെ മൂടി നിൽക്കുന്ന, ഇരുളു മാറുന്ന, അന്ധകാരം മാറുന്ന, ഓ ഹല്ലേലൂയ, വെള്ളങ്ങൾ തമ്മിൽ വേർതിരിക്കുന്ന ഒരു ദൈവശക്തി നിന്റെ മൺകൂടാരത്തിൽ ഈ രാത്രി വ്യാപരിക്കാൻ പോകുകയാ. ഇന്ന് വരെ പ്രാപിച്ചിട്ടില്ലാത്ത ഒരു പുത്തൻ അഭിഷേകത്തോടെ വരും ദിനങ്ങളിൽ കുന്ന് ഒന്ന്, കുന്ന് രണ്ട് എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ചില പോരികളെ വെട്ടി അരിയുവാനുള്ള ദൈവകൃപ നിന്റെ മൺകൂടാരത്തിന്മേൽ ഈ രാത്രി എന്റെ സ്വർഗം പകരുകയ. വിശ്വാസത്തോടെ പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ മഹാകൺവെൻഷന്റെ പ്രാരംഭ രാത്രിയിൽ ഞങ്ങൾ ദൈവസഭ മുഴുവനായി നിന്നിൽ ആനന്ദിക്കേണ്ടതിന്, നിന്നിൽ ആനന്ദിക്കേണ്ടതിന് ഞങ്ങളെ ഇന്ന് രാത്രി വീണ്ടും ജീവിപ്പിച്ചിരിക്കുകയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. എല്ലാം നിർജ്ജീവായ മണ്ഡലങ്ങളെ സ്വർഗം സാസിച്ചതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ അഭിഷേകം ജ്വലിപ്പിക്കാൻ കഴിയാതെ, ആരാധന ഉയർത്താൻ കഴിയാതെ, ആത്മീക ജീവിതം ഉയർത്താൻ കഴിയാതെ മീരെ മൂടി നിൽക്കുന്ന സകല പോരിന്റെ മർമ്മങ്ങളെ സ്വർഗം അഴിച്ചെന്ന് രാത്രി ഒരു പുത്തൻ ജീവൻ തന്നതിനായി ഓ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. വിലപ്പെട്ട അഭിഷക്തന്മാരെ, വിലപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഏഴുടെ മേൽ സ്വർഗം പകർന്നു. തന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ അധികാരത്തിൽ ഇന്ന് രാത്രി ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കുന്നപ്പ ഒരു പുത്തൻ ശക്തി ഇവിടമേ വ്യാപരിക്കട്ടെ. രോഗമേ, രോഗാത്മാവേ, രോഗബന്ധനങ്ങളെ നസ്രേനായ യേശുവിന്റെ നാമത്തിൽ ഈ മൺകൂടാരങ്ങളെ വിട്ടുപോകാൻ കൽപ്പിക്കുകയാണ്. കഴിഞ്ഞ 30 വർഷമായി ലോകത്തിന്റെ മരുന്ന് ഉപയോഗിക്കാതെ ഏഴയെ നടത്തുന്ന അതേ ദൈവകൃപ ഇന്ന് രാത്രി ഈ മൺകൂടാരങ്ങളിൽ വ്യാപരിക്കട്ടെ. ചികിത്സിച്ചിട്ട് സൗഖ്യമില്ലാത്ത രോഗമണ്ഡലങ്ങൾ, രോഗബീജങ്ങൾ, രോഗാത്മാക്കൾ ആത്മാവിന്റെ തീക്കകത്ത് ഈ രാത്രി കരിഞ്ഞു മാറട്ടെ. ഒരു പുത്തൻ ദൈവകൃപ ഈ ജനത്തിനുമേ വ്യാപരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. അങ്ങനെ സംഭവിക്കട്ടെ. വിശ്വാസത്തോടെ കരമടിച്ച് ഒരു നിമിഷം അന്യഭാഷയിൽ എല്ലാവരും ദൈവത്തെ ആരാധിക്കുമല്ലോ. തേജസ്സേറിയ ദൈവകൃപ എല്ലാവരും വ്യാപരിക്കട്ടെ. വളരെ വിലപ്പെട്ട ദൈവശക്തി അന്തരാത്മാവിൽ ഒരു തീയായി ജ്വാലയായി കത്തട്ടെ. ശക്തിയോടെ രണ്ടു കരമടിച്ച് ആത്മാവിന്റെ അഭിഷേകത്തോടെ ഒരു പുത്രത്തോടെ
വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ മണ്ണിടത്തിൽ നമ്മയോട് ഉന്നതം വെടിഞ്ഞു വന്ന വന്നേതന്റെ വന്യപാതമെന്നു ഒന്നായി വന്നിച്ചു വന്നേതന്റെ വന്യപാതമെന്നു ഒന്നായി വന്നിച്ചു വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യൂ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യൂ അന്ത്യകാലം വന്നടുത്ത് തന്തോടെ സേവ ചെയ്ത സ്വന്തം നാട്ടിൽ പോയിടാം തന്തോടെ സേവ ചെയ്ത സ്വന്തം നാട്ടിൽ
പോയിടാം
കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യൂ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യൂ അല്പകാലം മാത്രമേയുള്ളൂ മനുഷ്യവേഗം കൃത്യമായി വേല ചെയ്യാൽപകാലം മാത്രമേയുള്ളൂ നാമെത്രവേഗം കൃത്യമായി വേല ചെയ്യാത്രിച്ചിടുമോ അത്ര നാളും രക്ഷകന്റെ എത്ര നാളിച്ചിടുമോ അത്ര നാളും രക്ഷകന്റെ പുത്രത്വത്തിൽ ആത്മാവാലെ
ശക്തിയാകട്ടെ
ടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യൂടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യൂ ഉന്നത വിളിക്കു യോഗ്യരെ വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറുമോ ഉന്നത വിളിക്കു യോഗ്യരെ വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ മണ്ണിടത്തിൽ നമ്മയോട് ഉന്നതം വെടിഞ്ഞു വന്നേ വന്യപാതമെന്നു വന്നായി വന്നിച്ചു വന്നേ വന്യപാതമെന്നു വന്നായി വന്നിച്ചു വീണ്ടെടുക്കപ്പെട്ട കുണമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യൂ വീണ്ടെടുക്കപ്പെട്ട കുണമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യൂ തന്തോടെ സേവ ചെയ്ത സ്വന്ത നാട്ടിൽ പോയിടാം തന്തോടെ സേവ ചെയ്ത സ്വന്ത നാട്ടിൽ പോയിടാമേ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യൂ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യൂ.